ഫിലിസ്ത്യർ എന്നിങ്ങനെ യോർദാനക്കരെ മലകളിലും താഴ്വരകളിലും ലബാനിലുമെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലൂടെ രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഖായിയോടും ചെയ്തത് ഗിബെയൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും ചെറിയതും തുന്നിക്കിട്ടിയതുമായ വിഞ്ഞുതുരുത്തികളും കഴുത പുറത്ത് കയറ്റി പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും തിരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാദിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും ഞങ്ങൾ ദൂരത്തു നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിബിയരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട് ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട് നിങ്ങളാർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ ഇസ്രായേലിൽ ചെയ്തതൊക്കെയും ഹെഗ്ലോൻ രാജാവായ സീഹോൻ അസ്തരത്തിലെ ബാശാൻ രാജാവായ ഓഗ് ഇങ്ങനെയുള്ള യോർദാനക്കരയുള്ള അമോര്യരുടെ രണ്ട് രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികളെല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്ത് അവരെ ചെന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാം എന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. അപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞു നിറച്ചുകൊണ്ട് വന്നു പോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു, ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയിൽ പഴക്കമായിരുന്നു ആയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രമുഖന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന്റെ മൂന്നാം ദിവസം അവരുടെ പട്ടണത്തിലെത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെസീര, ബേരോത്ത്, കിര്യാത്തിയായും എന്നിവയായിരുന്നു. സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കാൻ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ വിറവിറുത്തു. പ്രഭുക്കന്മാർ എല്ലാവരും സർവസഭയോടും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കാൻ നമുക്ക് അവരെ തൊട്ടുകൂടാ. നാം അവരോട് ഇങ്ങനെ ചെയ്തു, അവരെ ജീവനോടെ രക്ഷിക്കണം, അല്ല ഞാൻ ചെയ്തു പോയ സത്യം നിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞു. അവർക്ക് വാക്കുകൊടുത്തത് പോലെ പ്രഭുക്കന്മാർ അവരോട്, ഇവർ ജീവനോടെ ഇരിക്കട്ടെയെങ്കിലും അവർ സർവസഭയ്ക്കും വിറവ് കീറുന്നവരും വെള്ളം കോരുന്നവരുമായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ചവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞു. ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എന്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി വിറകീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ ഒക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അത് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതവണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് യാഗപീഠത്തിന് വേണ്ടി വെറുതെറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. യോശുവ ഈ പട്ടണം പിടിച്ച് നിർമൂലമാക്കിയെന്നും അവൻ യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തുവെന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്ന് യെരുശലേം രാജാവായ അദോനീസേദെക്ക് കേട്ടപ്പോൾ ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു ആകിയാൽ യെരുശലേം രാജാവായ അദോനി സദേക്ക് ഹെബ്രോൻ രാജാവായ സോഹാമിന്റെയും യർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീസ് രാജാവായ യാഹിയുടെയും ഹെബ്രോൻ രാജാവായ ദിബീറിന്റെയും അടുക്കൽ അളയിച്ചു. ഗിബെയോൻ യോശുവയോട് ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്തതുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ യെരുശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീസ് രാജാവ്, ഹെബ്രോൻ രാജാവ് എന്നീ അഞ്ച് അമോര്യ രാജാക്കന്മാരും ഒരുമിച്ചുകൂടി അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബെയോന് നേരെ പാളയമിറങ്ങിയതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിൽഗാദിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ അളയിച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമൂല്യ രാജാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വിരോധമായി ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു പറയിച്ചു. എന്നാറെ യോശുവയും പടജ്ജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാദിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കൈയിലേൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരിത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളി ചെയ്തു. യോശുവ ഗിൽഗാദിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി ഗിബെയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു ബേത്ത്ഹോരോനിലേക്ക് കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസേക്കവരെയും മെക്കതവരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നോടി ബേത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പിടിച്ച് അവരെ കൊന്നു. ഇസ്രായേൽക്കാർ വാൾകൊണ്ടു വന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി. ചുരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലിലൊക്കെയും ഗിൽഗാദിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഏവരും ഓടി മെക്കയിൽ ഗുഹയിൽ ചെന്നൊളിച്ചു. രാജാക്കന്മാർ ഇവരും മദേക്കിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാറി യോശുവ ഗുഹയുടെ ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചു. അവരെ കാക്കേണ്ടതിന് അവിടെ ആളയക്കുവാൻ അയക്കും. നിങ്ങളോട് നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് പിൻപടയെ സമരിപ്പീൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തിന്റെയും നേരെ ആരും തന്റെ നാവനക്കിയിരുന്നില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തിൽ തുറന്ന് രാജാക്കന്മാരെ ഇവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരുശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീസ് രാജാവ്, ഹെബ്രോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ചു. തന്നോടുകൂടി പോയ പടജ്ജനത്തിന്റെ അധിപതിമാരോട് അടുത്ത് വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവെപ്പീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് വന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യേശു അവരോട് ഭയപ്പെടാതെ ശങ്കിക്കുകയും അത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. നിങ്ങളുടെ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം യേശുവ അവരെ വെട്ടിക്കൊന്നു. അഞ്ചു മരത്തിന്മേൽ തൂക്കി അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യേശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ കുളിപ്പിക്കുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കിൽ വലിയ കല്ലും ഉരുട്ടി വെച്ചു. അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ പിടിച്ച വാളിന്റെ വൈത്തരയാൽ സംഹരിച്ച് അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്ത പോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്ന് ലദ്ദയ്ക്ക് വരെ ചെന്നു ലദ്ദയോട് യുദ്ധം ചെയ്തു. യഹോവ അതിനെയും അതിന്റെ രാജാവിനെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല. യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടെ തന്നെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുമുള്ള ഇസ്രായേലൊക്കെയും ലിബ്നയിൽ ഗിബയിൽ നിന്ന് ലാഹീശിന് ചെന്ന് അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഹീശിനെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരോടും വത്സലയാൽ സംഹരിച്ചു. അപ്പോൾ ഗസർ രാജാവായ ഹോരാം ലാഹീശിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവാവിനെ അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രായേലൊക്കെയും ലാഹീശിൽ നിന്ന് എഗ്ലോനിൽ ചെന്ന് അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അന്ന് അവർ അന്ന് തന്നെ അതിനെ പിടിച്ചു വാളിന്റെ വയറ്റിലയാൽ സംഹരിച്ചു. ലാഹീശിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരോടും അന്തർമൂലമാക്കി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോനിൽ ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ചു വാളിന്റെ വയറ്റിലയാൽ അതിനെ അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളിലെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമ്മലമാക്കി. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദിബീറിന് ചെന്ന് അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു വാളിന്റെ വയറ്റിലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമ്മൂലമാക്കി. അവൻ എബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോട് ചെയ്ത് അതിന്റെ രാജാവിനോട് ചെയ്ത പോലെയും ദിബീറിനെയും ഒടുവ അതിനെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേദേശം, കവീരി, മലഞ്ചെരിവുകൾ ഇങ്ങനെയുള്ള ദേശമൊക്കെയും അവിടെയുള്ള സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഓരോരുത്തരും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർനേസ് മുതൽ ഗസ വരെയും ഗിബയോൻ പർവ്വതം വരെയും ജലചന്ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാദിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അവൻ മദ്വൻ രാജാവായ യോബാബ്, ഇമ്രോൻ രാജാവ്, ആശാരീഫ് രാജാവ് എന്നിവരുടെ അടുക്കൽ വടക്ക് മലമ്പ്രദേശത്തും കിന്നരോത്തിന് തെക്ക് സ്വഭൂമിയിലും തഴിയിലും പടിഞ്ഞാറ് ഗോർമേടുകളിലുമുള്ള രാജാക്കന്മാരുടെ അടുക്കിലേക്ക് കിഴക്കും പടിഞ്ഞാറുമുള്ള കരാന്യർ, പർവ്വങ്ങളിലെ അമൂര്യർ, ഹിത്യർ, ഫെരിസ്യർ, യബൂസ്യർ, നിഷ്പ്രദേശത്ത് കർമോനടി വട്ടാരയുള്ള ഹിവിയർ എന്നിവരുള്ള അടുക്കൽ വളയിച്ചു. അവർ തിരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വലിയ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേറോൻ തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങിയപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന് മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളെയും കുതിരയുടെ ഞരമ്പ് പറ്റി രഥങ്ങൾ തീയിലിട്ടിട്ട് കളയണം. അങ്ങനെ യോശുവയും പടജനമൊക്കെയും മേറോൻ തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും ും കിഴക്കോട്ട് മെസ്പി താഴ്വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹുവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളെയും കതിഞ്ഞരമ്പുകളെയും കുരിയരമ്പുകളെയും വെട്ടി രഥങ്ങൾ തീയിലിട്ടിട്ട് കളഞ്ഞു. യോശുവ സമയം തിരിഞ്ഞ് ആസോർ പിടിച്ച് അതിലെ രാജാവിനെ, ആസോർ മുമ്പേ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വയറ്റിലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവർ ആസോറിനെ തീ കൊളുത്തി ഇട്ട് കളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും യോശുവ പിടിച്ച് വാളിന്റെ വയറ്റിലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണത്തിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തുവെങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിന്റെ വയറ്റിലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിന് ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും തെക്കേ ദേശമൊക്കെയും ഏഷ്യൻ ദേശമൊക്കെയും താഴ്തിരിയും, ആരവി ഇസ്രായേൽ മലനാടുകളും അതിന്റെ താഴ്തിയും, ഈ ഇതിലേക്കുള്ള കയറ്റത്തിന് മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലബാനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവരെ രാജാക്കന്മാരെയും അവൻ പിടിച്ചു വെട്ടിക്കുന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഹിവിയർ നിവാസികളായ ഹിവിയർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിന് പിടിച്ചടക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിനെ യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീൻ, ആനാബ്, യഹൂദ മലനാട്, ഇസ്രായേൽ മലനാട് എന്നിടങ്ങളിൽ നിന്നൊക്കെയും അനാക്കിയരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടി യോശുവ അവരെ നിർമൂലമാക്കി. ഗിസയിലും ഗദേഗത്തിലും അസ്തോദിയിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്കിയനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിനോട് ഗോത്രവിഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന ദേശത്തിന് സ്വസ്ഥത വന്നു. ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് ഹെർമോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെ രാജ്യവും കിഴക്കേ അരാബ് മുഴുവനും കൈവശമാക്കുകയാൽ സമുദ്രിച്ചു കളഞ്ഞ സന്ദേശ രാജാക്കന്മാർ ഇവരാകുന്നു. ഗ്ലോനിൽ പാർത്തിരുന്ന അമോരിയുടെ രാജാവായ സീഹോൻ, അവൻ അർണോൻ ആറ്റുപക്കത്തുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യഭാഗവും ഗിലെയാദിന്റെ പാതിയും അമോന്യരുടെ അതിരായ യാബോക് നദി വരെയും കിന്നരേത്തു കടലും ആരാബിലെ കടലായ ഉപ്പുകടലും വരെ ബേത്ത്ലോളം ഉള്ള കിഴക്കേ ആരാബിൽ തിസ്പച്ചെരിവിന്റെ താഴെ തീരുമാനം വാണ്ടിരുന്നു. ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അത്തരത്തിലും എതിരയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും കൽക്കിയും ബാഷാൻ മുഴുവനും ഐശ്വര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഗിലെയാദിന്റെ പാതിയും ഗ്ലോൻ രാജാവായ സീഹോൻ എതിർവരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളോടും കൂടെ സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശ അവരുടെ ദേശം രൂപന്യർക്കും ഗാച്ചർക്കും മനുഷ്യരുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കൾ യോർദാനക്കര പടിഞ്ഞാറ് ലബാനോന്റെ താഴ്വരയിൽ ബാൽഗാദ് മുതൽ സീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്നുവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിനെ ഗോത്രവിവാഹ പ്രകാരം അവകാശമാക്കി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവരാകുന്നു. മലനാട്ടിലും തഴിയിലും ആരാവിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുമുള്ള ഹിത്യർ, അമോരിയർ, കനാനിയർ, ഫെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവർ തന്നെ. യെരിഹോ രാജാവ് ഒന്ന്, ബേഥേൽ നരികെയുള്ള ഹായി രാജാവ് ഒന്ന്, യെരുശലേം രാജാവ് ഒന്ന്, സെപ്പാൻ രാജാവ് ഒന്ന്, യർമൂത്ത് രാജാവ് ഒന്ന്, ലാഹീശിലെ രാജാവ് ഒന്ന്, ലോനിലെ രാജാവ് ഒന്ന്, ഗേസർ രാജാവ് ഒന്ന്, ദെബിൻ രാജാവ് ഒന്ന്, ഗദർ രാജാവ് ഒന്ന്, കർമോൻ രാജാവ് ഒന്ന്, ആരാധ രാജാവ് ഒന്ന്, ലിബ്ദ രാജാവ് ഒന്ന്, അതുല്ലാം രാജാവ് ഒന്ന്, മെക്കദ രാജാവ് ഒന്ന്, ബദ്രേവൽ രാജാവ് ഒന്ന്, തപ്പു രാജാവ് ഒന്ന്, ഷെഫേഫർ രാജാവ് ഒന്ന്, അഫേദ് രാജാവ് ഒന്ന്, ചാരുവൻ രാജാവ് ഒന്ന്, മധുവൻ രാജാവ് ഒന്ന്, ഹാസോർ രാജാവ് ഒന്ന്, സിമ്രോൻ നേരോൻ രാജാവ് ഒന്ന്, ആഗീശാപ് രാജാവ് ഒന്ന്, തനഹ് രാജാവ് ഒന്ന്, നഗിദ രാജാവ് ഒന്ന്, കാദേശ് രാജാവ് ഒന്ന്, കർമേലിലെ യക്ലോയ രാജാവ് ഒന്ന്, ദോർമേറ്റിലെ ദോർ രാജാവ് ഒന്ന്, ഗിൽഗാദിലെ നദിയുടെ രാജാവ് ഒന്ന്, തീർസാ രാജാവ് ഒന്ന്. ആകെ 31 രാജാക്കന്മാർ. യോശുവ വയസ്സി എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചത്, നീ വയസ്സി എന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വടദേശം കൈവശമാക്കുവാനുണ്ട്. ഇനി ശേഷിച്ച ദേശം ഏതെന്നാൽ ഇസ്രയേലിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്ക് കനാന്യേക്കുള്ള എണ്ണി വരുന്ന എക്രോമിന്റെ അതിർവരെയുള്ള എഫിലിത്തെ ദേശത്തിലെയൊക്കെയും ചെറിയരും ഗിദ്ധ്യർ, അസ്തോദിയർ, അസലോന്യർ, ഗിദ്ധ്യർ, എക്രോനിയർ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അബിയരും അഫേക് വരെയുള്ള അമൂര്യരുടെ അതിർത്തി വരെയുള്ള കരാനിയരുടെ ദേശമൊക്കെയും സീദോന്യർക്കുള്ള മെയാരയും ഗിബല്യർക്കുള്ള ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹാമാസിലേക്കുള്ള തിരിയുന്ന സ്ഥലം വരെയുള്ള ലബനോൻ ഒക്കെയും ലബാനോൻ മുതൽ നെഫ്രെഫോത്തിമയും വരെയും ഉള്ള പർവ്വത നിവാസികളൊക്കെയും എല്ലാ സീദോന്യരും തന്നെ ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിന് അത് അവകാശമാക്കി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനുഷ്യരുടെ വാദിഗോത്രത്തിനും അവകാശമായി വിഭജിച്ച. അവനോട് ഉടൻ യൂദ്യന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിരുന്ന അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള ആരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ വരെയുള്ള ഹെദേബാദ് മരുഭൂമിയും അമോര്യരുടെ അതിരി വരെയുള്ള ഹെബ്ലോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലയാദും യെശുരയുടെ മഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്കാ വരെയുള്ള ബാഷാൻ മുഴുവനും അസ്താരോത്തിലും എതിരയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ ഇവരെ മോശമേൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യെശുരയെയും മഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെ ഇസ്രായേലിനുടെ ഇടയിൽ പാർത്തു വരുന്നു. ലേവി ഗോത്രത്തിന് അവനൊരു അവകാശം കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. എന്നാൽ മോശ രൂബേൻ ഗോത്രത്തിന്റെ കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ ആരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ ഭേദബയോട് ചേർന്ന സമഭൂമിയും മുഴുവനും ഹെസ്ലോനും സമഭൂമിയിൽ അതിന്റെ എല്ലാ പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബേത് ബാദൽ മെയോനും യഹളയും കെദമേത്തും നേഫാത്തും കിര്യാത്തിയും സിദ്ദയും സമഭൂമിയിലെ മലയിലുള്ള ഷഹരും ബേത്തേവരും പിസ്മച്ചെരുവിലുള്ള ബേത്ത് യെരീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും യെശ്മോണിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ അവനെയും സീഹോൻ പ്രഭുക്കന്മാരായ ദേശത്ത് പാർത്തിരുന്ന എവി രേക്കും സൂർ ഹൂർ രേബ എന്നീ വിധാന്യ പ്രഭുക്കന്മാരെയും മോശം സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ദേവോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾകൊണ്ടു കൊന്നു. രൂബേന്മാരുടെ അതിൽ ജോർദാനായിരുന്നു ഈ പട്ടണങ്ങൾ. അവരുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ഗാദ് ഗോത്രത്തിനും കുടുംബം കുടുംബമായി ഗാദ്യർക്കും തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും രഫയുടെ നേരെയുള്ള ആരോർ വേർ വരെ അമോര്യരുടെ പാതിദേശവും ഹെബ്ലോൻ മുതൽ രാമാത്ത് മിസ്പയും ബെദോനീമും മഹനീയം മുതൽ ദിരീരിന്റെ അതിരുവരെയും താഴ്വരയിൽ ഹെസ്ലോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേധാരാം ബെദ്മിമ്രാം സുക്കോത്ത് സാഫോൻ എന്നിവ തന്നെ യോർദാനക്കരെ കിഴക്ക് കിന്നരത്തോ താഴ്വരത്തിന്റെ അടുത്ത് വരെ യോർദാൻ അതിന്റെ അതിരായിരുന്നു. ഈ പട്ടണങ്ങളോ അവരുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശ മനശ്ശെയുടെ ബാദി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായ മനശ്ശെയുടെ ബാദി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹാനീ മുഴൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ യോഗിന്റെ രാജ്യമൊക്കെയും ബാഷാനിൽ യായിരിന്റെ ഊരുകളെല്ലാം കൂടി 60 പട്ടണങ്ങളും ബാദി ഗോത്രവും ബാഷാനിലെ യോഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത് എദ്രി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ അക്ഷരിന്റെ മക്കളിൽ പാതി പേർക്കും തന്നെ കുടുംബം കുടുംബമായി കാട്ടി കിട്ടി. ഇത് മോശ യെരിഹോവിൽ നിന്ന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് വസിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശ ഒരവകാശം കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത് പുരോഹിതനായ എലയാസാരും നൂനിന്റെ മകനായ യേശുവായും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9.5 ഗോത്രങ്ങൾക്ക് ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2.5 ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവിയർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസഫിന്റെ മക്കൾ മനസ്സായ എഫ്രയീം എന്നീ 2 ഗോത്രമായിരുന്നു ലേവിക്ക് വാഗ്ദാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്ക് മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കളനുസരിച്ച് ദേശം വിഭാഗിച്ചു. ദൈവമേ സ്തുതിന് യോഗ്യമാകുന്നു. പറയ്ക്കുമോ
പിതാവിനും പുത്രനും ശുദ്ധ റൂഹായ്ക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാദരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന നിങ്കിലിശതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥാനങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ആരിപ്പാൻ, ദൈവശബ്ദം കേൾപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് വന്നിരിക്കുന്ന ആരോഗ്യത്തെയും ഏറ്റവും അനുഗ്രഹീതമായ ധന്യമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷം ഏറ്റവും മൂല്യമുള്ള ഏറ്റവും നിറവുള്ള നിമിഷങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷത്തെ ദൈവമഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും ദൈവസ്തുതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലെ നമുക്ക് പങ്കാളികളാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ ശ്രേഷ്ഠ പിതാക്കന്മാരെയും പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഒന്നിയ വി സി വർഗീസ് സെഷൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ ആത്മാർത്ഥമായി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് തിരുവചന നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബിനു അച്ഛനെ കുമ്പോണ്ടത്തിനകത്തുള്ള വൈദികനാണ്. അച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മുടെ കൂട്ടായ്മ വ്യക്തി ജീവിതത്തിനും ആന്തരിക ജീവിതത്തിനും രൂപാന്തരം വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇതിൽ ഭാഗമാകാം. സുവിശേഷ ഗീതങ്ങളിലെ എല്ലാവർക്കും സുപരിചിതമായ 120-ാമത്തെ ഗീതം, എല്ലാവർക്കും സുപരിചിതമായ 120-ാമത്തെ ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പോഴ്ചയ്ക്കുമായി തീർന്നിരണമേ പ്രിയണേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഗാനപൂർവമായി നമുക്ക് സമർപ്പിക്കാം. സ്നേഹമാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം സ്നേഹമാവുന്നു എന്ന് ചെറുപ്പം മുതലേ നമ്മൾ തിരിച്ചറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവന് ലോകത്തിന്റെ നന്മയെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാനും അതിൽ തന്നെ ദൈവിക ശുശ്രൂഷ നടപ്പാക്കുവാൻ തക്കവണ്ണം എന്റെ മനസ്സുകൊണ്ടും എന്റെ ശരീരം കൊണ്ടും അടിയനിടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനാപൂർവമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം.
Yeah. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങളെ സ്തുതി. ഞങ്ങളോട് കർണയ്യേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം.
അമ്മയെ ഭാവികളായി വേണ്ടി ഓരോപ്പോൾ ഞങ്ങളുടെ വന്ന സമയത്തിലും നിങ്ങളുടെ വീട്ടിക്കൊള്ളണമേ. ആമീൻ.
പറക്കുമോ മീതയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം ഒഴുകി ഞങ്ങളെ പോലെയായി തീർന്ന ദൈവവുമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ പോലെ പാൽ കുടിച്ചവനായി എല്ലാവരേക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരേണ്ടതേ. നിന്റെ കൽപ്പനയാല ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കേണ്ടതേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കേണ്ടതേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് സുഹാഗിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയും സമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസ്താവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരേണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽപാപിയായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ വീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യക്കറകൾ ഞങ്ങൾ കാണുമാറാകരുത്. ഞങ്ങളുടെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായുടേവനെ, ഞങ്ങൾ കുറ്റം ചെയ്ത പോയതാത്തരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും അരുത്. ഞങ്ങൾ ആയിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കേണ്ടവേ. ദരിദ്രരായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കേണ്ടവേ. നിന്റെ കരുണയാ നിനക്കുള്ളവനാ ഞങ്ങൾ വിളിക്കപ്പെടേണമേ. നിന്റെ കരുണയാ നിന്റെ ആട്ടിൻ തോട്ടത്തിൽ ഞങ്ങളെയും എണ്ണേണമേ. ഞങ്ങളുടെ സ്തോത്രമാതധാന്യം നിന്റെ ജീവൻഡാറുകളിൽ കാത്തുസൂക്ഷിക്കപ്പെടേണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, ബലഹീനരാ ഞങ്ങളെ ഇടത്തു ഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് വലത്തു ഭാഗത്ത് ഞങ്ങളെ നിർത്തേണമേ. പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഉറപ്പാനെന്തുള്ളുവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. കർത്തവ്യ ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുത്. മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൈക്കൊള്ളേണ്ടവേ. കാണാതെ പോയ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടേണ്ടവേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുകെട്ടുകളെ കയറിക്കളയണവേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണവേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു, കാണാതെ പോയ ആടെന്ന പോലെ ഞങ്ങൾ വെടിപ്പെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരെ അനുതാപികളോടും പതിനൊന്നാം മണിനേരത്തെ വേലക്കാരോടും കൂടി നിന്റെ തിരുമുമ്പാവ് ഞങ്ങൾ കാണപ്പെടുമാറാകേണ്ടവേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാരുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകേണ്ടവേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ബലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ഈ ഒരു കൂട്ടായ്മ ആചരിക്കാൻ അവർക്ക് നൽകിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, അടുത്തൊരു നിമിഷത്തിന് പോലും അർഹതയോടെ പറയത്തക്കൊണ്ട് യോഗ്യതയുള്ളവരൊന്നുമല്ല നമ്മൾ. എങ്കിലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അധരങ്ങൾക്ക് ശക്തിയും ശരീരത്തിന് നന്മയും പകർന്ന ദൈവത്തെ ഏറ്റവും താഴ്മയായിട്ട് വീണ്ടും സ്തുതിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ ശുശ്രൂഷയിലെ നമുക്ക് പങ്കാളികളാണ്. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ പുനരുദ്ധാനത്തിന് ശേഷമുള്ള ദിനങ്ങളാണ്. ദൈവസാന്നിധ്യം പല ശിഷ്യന്മാരും അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തിൽ ദുഃഖിതരായ പല ആളുകളും അനുഭവിച്ചറിഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെതായ പ്രയാസങ്ങളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന നമുക്കൊക്കെയും ആ സാന്നിധ്യം തിരിഞ്ഞു പോ കനൽ എരിയുന്ന ഹൃദയത്തിന് ഒരു സുവിശേഷത്തിന്റെ സ്പർശനത്തിന് തണുപ്പ് പകരുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ കൊണ്ട് ഇടയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഒരു ധന്യമായി തീരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. 145-ാം സങ്കീർത്തനം 18-19 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ അനുനിമിഷം ഭരിക്കുമ്പോൾ ഒരുപക്ഷെ വീരങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിച്ച് അപ്പനെ നോക്കി നിലവിളിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ടെന്നുള്ള വെളിച്ചം പകരുന്ന ഇതുപോലുള്ള വാക്യങ്ങളാണല്ലോ നമ്മളെയൊക്കെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ചുവടുവെക്കുവാൻ തക്കണം പ്രേരിപ്പിക്കുന്നത്. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കും ഒരുപക്ഷെ ആ അദൃശ്യ സാന്നിധ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ തിരിച്ചറിയുന്നത് സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ആ സത്യത്തോടുകൂടി വിളിച്ചപേക്ഷിക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയും വിശ്വാസവും ഭക്തിയും ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ രൂപപ്പെട്ടു വരണമേ, അല്ലെങ്കിൽ അത് ആഴമായ ഒരു തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇണയാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവസ്ഥാനത്തിലെ നമ്മെ തന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. യഹോവയുടെ ഭക്തന്മാരായി ജീവിപ്പാൻ നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ കൂടുതൽ ഭരിക്കുവാൻ തക്കവണ്ണം. ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളെ ഭരിക്കുന്ന മറ്റു പല ചിന്തകളുമാണ്. അതൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുവാനും ഏറ്റവും മൂല്യമായതിനെ കണ്ടെത്തത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ പക്വതയിലേക്ക് നമ്മുടെ ബോധങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ ചിന്ത കൊണ്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ബിനു അച്ഛനാണ്. അച്ഛന് ചേർത്ത ഒരു സുഹൃത്താണ് തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികൻ. തുമ്പോൺ ഭദ്രാസനത്തിൽ തന്നെ തുമ്പോണിന് അടുത്ത് തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛന്റെ ഭവനം. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ കൂട്ടമേൽ പലർക്കുമൊക്കെ അച്ഛനെ പരിചയമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുൻപ് ഒരു പ്രാവശ്യം അച്ഛന് ഒന്ന് രണ്ട് പ്രാവശ്യം അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹീതമായ ചിന്ത പകർന്ന് നമ്മൾ ധന്യമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇന്ന് അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി ഇത് സംബന്ധിക്കാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച നല്ല മനസ്സിനെ ഈ പ്രാർത്ഥനാ കൂട്ടാളിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ നിമിഷവും നമ്മളൊക്കെ ദൈവത്തിന്റെ ദാനം അനുഭവിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ അറിയാതെ തന്നെ ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നതിനല്ല, അത് ദൈവം തന്നതാണെന്നുള്ള എന്ന് രുചിച്ചറിയുമ്പോഴാണ് ഒരുപക്ഷെ ആ ദാനം ഏറ്റവും മഹത്വമായിട്ട്, അല്ലെങ്കിൽ ആ ലഭിച്ച ദാനം അതിൻ്റെതായ അർത്ഥതലത്തിൽ നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടി എന്നെ രുചിച്ചറിയണം എന്ന് സങ്കീർത്തനക്കാരെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ കൂട്ടായ്മയും തമ്പുരാനെ ഹൃദയത്തിനുള്ളിൽ അനുഭവിച്ചറിയുന്നൊരു സാധ്യതയായി മാറണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക്
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, yeah.
ായി പ്രിയപ്പെട്ട പിതുവച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു. ആധുനികരായ വൈദിക ശേഷി ഓൺലൈൻ പ്രേമി സംബന്ധിക്കുന്ന എല്ലാ പ്രിയവരുമേ, ഒരിക്കൽ കൂടി അമേരിക്കൻ സൗത്ത് സന്ദ്രാസനത്തിന്റെ ചുമതല നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ പ്രേമി സംബന്ധിക്കുവാൻ കൊള്ളം ചെയ്യുന്നതിന്റെ അഞ്ചിടയാക്കിച്ച് ക്രിസ്തുവിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മുമ്പാകെ തലകളെ വണങ്ങുന്നു. കർത്താവിന്റെ പുനരുത്ഥാന അനുസ്മരണ കാലങ്ങളിൽ നാം സംബന്ധിക്കുമ്പോൾ സത്യമായ അവന്റെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെയും നമ്മുടെ ജീവിതത്തെയും ക്രമീകരിക്കാൻ ഇന്നത്തെ ചിന്തകൾ വിലയാകട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുക. പുനരുത്ഥാനത്തിന്റെ ദിവ്യമായ സ്മരണകൾ നാം നിർവഹിക്കുമ്പോൾ നാം വ്യക്തം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് സജീവമായ സാന്നിധ്യമാണ്. കണ്ടാലും ലോകാവസ്ഥാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അല്ല ചെയ്ത തമ്പുരാന്റെ ജയകരമായ വാഗ്ദാനം. ലോകവും അതിലെ മോഹങ്ങളും ഒക്കെയും അഴിഞ്ഞു പോകും. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ വചനം അത് ഒരു നാളും അഴിഞ്ഞു പോകുന്നതല്ല, അത് ഒരു നാളും നശിച്ചു പോകുന്നതല്ല. എന്റെ വചനം അതിന്നും നിലനിൽക്കുന്നു, അത് സത്യത്തിന്റെ വചനം. ആ വചനമാണ് നമ്മുടെ അള്ളിച്ചേർക്കുന്നത്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ വചനമാണിത്. ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാ. കർത്താവിന്റെ വചനമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സുവിശേഷമാണ് ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിന്റെ കാതലായ അടിസ്ഥാനം. അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യക്തം. കർത്താവിന്റെ സഭയുടെ കെട്ടുപണിക്കാരായ നാം ഓരോരുത്തരും നമ്മുടെ അനുദിനമുള്ള ജീവിത യാത്രയിലും ചിന്തയിലും ഒക്കെയും ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉണ്ടെങ്കിലും പലപ്പോഴും ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ധാരാളം അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ധാരാളം ഉണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിന് കാരണം എന്താണ് എന്നുള്ളതും ഞാൻ ഇന്ന് പറയുന്നതായ സുവിശേഷത്തിന്റെ ഭാഗങ്ങളിന്റെ അവസാന ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാന് ഇന്നത്തെ ഈ പശ്ചാത്തലം, വിശുദ്ധ വേദപുസ്തക പശ്ചാത്തലം എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നടത്തുന്ന രണ്ട് സന്ദർഭങ്ങൾ, ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാന കാലത്തെ ശുശ്രൂഷ, അത് ലൂക്കോസ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 20-21 അധ്യായങ്ങളാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അനുഗ്രഹകരമായ ചിത്രങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. 21 അധ്യായത്തിൽ വളരെ അർത്ഥവത്തായി നമ്മൾ ചിന്തിപ്പിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നതായ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ച് നോക്കുവാൻ, എത്രമാത്രം അർത്ഥവത്തായി ദൈവ സാന്നിധ്യ ബോധത്തിൽ ദൈവ സാന്നിധ്യ ഉൾക്കൊണ്ട് നാം ആയിരിക്കുവാനും നാം ജീവിക്കുവാനും സാധിക്കുന്നു എന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം. കർത്താവിന്റെ ബൈബിളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യ സമൂഹം, അത് അവരായിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, അവരായിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി വേർതിരിച്ചിരിക്കുന്ന ഒരു ശിഷ്യ സമൂഹം. ആ സമൂഹത്തിന് യേശുവിന്റെ തിരോധാനം അല്ലെങ്കിൽ കർത്താവിന്റെ മരണം മരിച്ചടക്കപ്പെട്ടതായ സാഹചര്യം അത് വളരെ നിരാശയും ആകുലതയും ഭയവും വിസർവയും ഒക്കെ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരെ ഭയന്ന് അവർ വാതിൽ അടച്ചിരിക്കുകയും അവരുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിന്റെ ജയകരമായ വാഗ്ദാനങ്ങളെ അവർ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാൻ മരിക്കും, കഷ്ടത അനുഭവിക്കും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ഉള്ളത് കർത്താവിന്റെ വചനങ്ങളാണ്. അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ, അതിനെ ആ വിധത്തിൽ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ പല പ്രാവശ്യവും കർത്താവ് ഒന്നിനും പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ സജീവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോളം അവർക്ക് സാധിക്കാതെ യേശുവിന്റെ തിരോധാനം, യേശുവിന്റെ സജീവ സാന്നിധ്യം തങ്ങളോടുകൂടി ഇല്ലാത്തതായ ഒരു ചിന്ത അവരെ തിരികെ പോകുവാൻ തക്കോളം അവരെ ചിന്തിപ്പിക്കുകയല്ല, ആ ചിന്ത ആ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയുമാണ്. ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാർക്ക് വിളിച്ചു വർദ്ധിപ്പിക്കപ്പെട്ട സമൂഹം തിരികെ അവർ വന്ന വഴിയിലേക്ക് പോകുവാനുള്ള കോരണം ഒരു തീരുമാനമെടുത്ത് അതിലേക്ക് പോവുക. അവിടെയാണ് നമ്മള് അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത്. പത്രോസും ദിദിമോസും തോമസും ഗലീലയിലെ കാനായിലെ നഥനയിലും ജബദി മക്കളിലെ സദതി മക്കളും അവന്റെ ശിഷ്യന്മാർ വേറെ രണ്ടുപേരും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. എവിടെയാണ് തിബറിയോസ് കടൽക്കരയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ശിമോൻ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു, ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യസമൂഹം എല്ലാവരും അവിടെ കൂടിയിരുന്ന പറയപ്പെടുന്ന ശിഷ്യസമൂഹങ്ങൾ എല്ലാവരും അവന്റെ പുറകെ പോവുകയാണ്. ഞാൻ തിരികെ മീൻ പിടിക്കുവാൻ പോകുന്നു. മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ അവരിൽ നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുന്ന സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന തമ്പുരാന്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ദൈവ സാന്നിധ്യ ബോധമില്ലാതെ, ഒരുപക്ഷെ ദൈവത്തിന്റെ കർത്താവിന്റെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ അവർ വീണ്ടും അവരുടെ ഭംഗിയിലേക്ക് തിരികെ പോവുകയാണ്. ആ ശൂന്യതാ ബോധം, കർത്താവിന്റെ കർത്താവ് തങ്ങളുടെ ഇല്ല എന്നുള്ള ശൂന്യതാ ബോധം അവർക്കറിയാവുന്ന ഒരു പണിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷെ നമുക്കറിയാം അവർ പോകുന്നതായ അധ്വാനം നിഷ്ഫലമായി പോരുന്നതിന് പോകണം. ജനീല കളിലെ അവിടെ അവര് വളരെയേറെ അധ്വാനിക്കുകയാണ്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു ഫലവും ലഭിക്കാതെ തിരികെ കളിയിലേക്ക് വരുന്നതായ അനുഭവം, ഒന്നും ലഭിക്കുന്നില്ല. തിരികെ കടലിലെ കരയിലേക്ക് അടുക്കുമ്പോൾ കരയിൽ നിന്നൊരു മനുഷ്യൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ? അത് പറയുന്ന മറുപടി വളരെ ചിന്തിക്കുന്നുണ്ട്. ഒന്നും, ഒരു ചെറിയ മീനെ പോലും ഞങ്ങൾ കിട്ടിയില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി, പക്ഷെ ഒരു ചെറു മീനിനെ പോലും അവർക്ക് ലഭിച്ചില്ല. ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗലീലക്കളിൽ എപ്പോൾ മത്സ്യമുണ്ട്, എവിടെ ഭാഗത്ത് മത്സ്യമുണ്ട് എന്നൊക്കെ വളരെ തിരിച്ചറിയാവുന്ന ആളുകൾ. എങ്ങനായാലും എത്രമാത്രം അധ്വാനിച്ചു കഴിഞ്ഞാൽ ഒരു മത്സ്യത്തെങ്കിലും കിട്ടുക, ഒരു ചെറുമീനിനെ പോലും ലഭിക്കുവാൻ സാധ്യമാകാതെ അവർ തിരിച്ച് കരയിലേക്ക് കടുക്കുകയാണ്. നിഷ്ഫലമായ പ്രവർത്തനം. വിതൗട്ട് ക്രൈസ്റ്റ് യു ഹാവ് നത്തിങ് എന്ന് നാം തിരിച്ചറിയേണ്ടതായ ചില പാഠങ്ങളാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതായ ഒരു അനുഭവമാണ്. കർത്താവിനെ കൂടാതെ നമുക്ക് എന്തുമാകും, എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രയപ്പെടുന്നവന്റെ എല്ലാം നിഷ്ഫലമായ പ്രയത്നത്തിന്റെ അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു പക്ഷേ ആ സജീവ സാന്നിധ്യത്തിൽ നിന്ന് അവരകുന്ന അവർ സ്വയമായി അവർക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് ബലം നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് അവർ വെള്ളമൊക്കെ സൂക്ഷിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ അവർ തിരികെ വരുന്നതായ ഒരു അനുഭവത്തിൽ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഒരു ഒരു ദൈവികമായ കരുതലിനെയും അവർ നമുക്ക് ദർശിക്കുവാൻ തക്കുവാൻ സാധിക്കും. അവിടെ ഈശോ തമ്പുരാൻ ആണവ വ്യക്തമായി തിരിച്ചറിയുന്നില്ല. പക്ഷേ അവിടെ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഒന്നും ലഭിക്കില്ല എന്ന് പറയുന്നതായ ആ മറുപടിയിൽ അവൻ പറയുകയാണ്, നിങ്ങൾ ഈ പടകിന് വലതുഭാഗത്തേക്ക് വലവിക്കുക. ഒരു സാധാരണക്കാരന്റെ ഭാഷയാണ്. മറ്റൊരു കാര്യം തിരിച്ചറിയാനുള്ളത്, ആഴക്കടലിൽ വലയെറിഞ്ഞിട്ട് വന്നവനാ, ഈ കരയോടെടുത്ത ഭാഗം 200 മുഴം മാത്രം കരയിൽ നിന്നും അകലെയുള്ളത്, അതായത് കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം, കരയിൽ നിന്ന് സംസാരിച്ചാൽ കേൾക്കാവുന്ന ഭാഗം, തീരപ്രദേശം, തീരത്തോട് ചേർന്ന ഭാഗം, അവിടെ വലിയ മത്സ്യങ്ങളൊന്നും വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളല്ല. അസാധ്യമായ ഒരു അനുഭവം അവിടെയുള്ള വല വീശിയാൽ മത്സ്യത്തെ ലഭിക്കുക സാധാരണമല്ല. അവിടെ ആ മത്സ്യം പറയുകയാണ്, പടകിന്റെ വലത് ഭാഗത്തേക്ക് വല വീശുക. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? കാരണം അറിയപ്പെടുന്ന മുക്കുവര എവിടൊക്കെ മത്സ്യം ബന്ധനം മത്സ്യത്തെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന പൂർണ്ണമായ ബോധമുള്ളവരാണ്. അവർക്കറിയാം ഈ കരയിൽ വീശിയാൽ ചില രക്ഷയില്ല, ഒരു മീനെ പോലും കിട്ടാൻ സാധ്യതയില്ല. ആ മത്സ്യം ഇവിടെ ഉണ്ടാകുകയില്ല, അതിനാണ് അവർ ആഴക്കടലിലേക്ക് പോകുന്നത്. അപ്പഴേ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിക്കുമ്പോൾ ഒരു പ്രയോജനം ലഭിച്ചെങ്കിലും നിന്റെ വാക്കിന്, നിങ്ങളുടെ വാക്കിന് കർത്താവാണെന്ന് തിരിച്ചറിയുന്നില്ല, നിങ്ങളുടെ വാക്കിന് ഞാൻ വില വെച്ചുകൊണ്ടിരുന്ന വലത്തേക്ക് പടലിനെ വലയെറിയുകയാണ്. അവിടെ വലിയ അസാധ്യതകളെ മധ്യത്തിൽ സാധ്യമാകുന്ന അനുഭവം നമ്മൾ ദർശിക്കുക. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കി തീർക്കുവാൻ മരുഭൂമിയിൽ നീരുറവയെ നൽകുവാൻ തക്കവണ്ണം സാധിക്കുന്ന തമ്പുരാൻ സാധിക്കും. ചെങ്കടലിൽ വഴിയൊരുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ദൈവത്തിന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവന്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുന്നുവെങ്കിൽ സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമാണിത്. ഇവിടെ യേശു തമ്പുരാന്റെ വാക്ക് അവർ ഗ്രഹിക്കുന്നത് ഒരു അപരിചിത വാക്കായിട്ടാണ്. അവരുടെ ഭാവം ഒരുപക്ഷെ അഹംഭാവമായി മാറിയിരുന്നുവെങ്കിൽ, ഈഗോ ആയി മാറിയിരുന്നുവെങ്കിൽ ഈ ഒരു സാധ്യത അവർക്ക് ലഭിക്കുകയില്ല. അവർ ചിന്തിക്കാം, ഞങ്ങൾ വലിയ മീൻപിടുത്തക്കാരാണ്, എവിടെ മീൻപിടുത്തം മീൻ ലഭിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഈ കരയിൽ മീൻപിടിച്ച് നിന്റെ വാക്കിന് ഞങ്ങളുടെ പ്രവൃത്തിയെ പാഴാക്കി കളയേണ്ട കാര്യമില്ല, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് മീനുള്ള ഭാഗത്ത് വല വീശിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ലഭിക്കാതെ പോയപ്പോൾ ഈ കരയിൽ എവിടെ നിന്ന് കിട്ടാനാ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും നേരം ലഭിച്ചിട്ട് അധ്വാനിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ ഒരു പാഴ്വ അധ്വാനങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ മനുഷ്യനേക്കാൾ ഈ കാലത്തിൽ ഞങ്ങൾ പ്രാഗൽഭ്യരാണ് എന്ന് അവരുടെ ഈഗോ അവർക്ക് പ്രകടിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ആരെങ്കിലും ഒരു ഡയറക്ഷൻ അങ്ങനെയല്ല ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയാം, അതിന്റെ കാര്യങ്ങൾ കൂലിയൊന്നും കൂടുതൽ എനിക്കറിയാം, നിങ്ങളുടെ ആവശ്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ നമുക്ക് നമ്മളുടെ പവർ അവിടെ ഉയർത്തിക്കാണിക്കാനുള്ള കോണം ശ്രമിക്കുന്ന ചില മനുഷ്യ സഹജമായ ചില സ്വഭാവങ്ങൾ നമ്മളൊക്കെ പ്രകടിപ്പിക്കുക, നമ്മുടെ ഈഗോ പ്രൊജക്ട് ചെയ്യുന്നിടത്തല്ല നാം ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നാം കാണുന്നതല്ല, ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ ആ വാക്കുകളെ അവർ സ്വീകരിക്കുമ്പോൾ അത് ദൈവികമായ അനുഭവങ്ങളായി മാറുകയാണ്. നമുക്കറിയാം നയമാന്റെ ഭവനത്തിൽ അടിമയായി കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വാക്കിന് വില കൊടുക്കുമ്പോഴാണ് ഒരു അടിമ ഒരു വേലക്കാരി അവിടെ ഒരു രാജാവിന്റെ വലിയ കാര്യവിചാരകനെ അല്ലെങ്കിൽ മന്ത്രി സേനാധിപതിയെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉപദേശിച്ചാലും അത് വില മുഖം പോലെ ചെലുത്തേണ്ട കാര്യമില്ല. പക്ഷേ ആ വാക്ക് ആര് പറയുന്നു എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് എന്ത് പറയുന്നു എന്നുള്ളത് ഒന്ന് സ്വീകരിക്കുവാൻ തക്കോണം തയ്യാറാകുമ്പോൾ, അതിനെ ഒന്ന് ഉൾക്കൊള്ളുവാൻ തക്കോണം തയ്യാറാകുമ്പോൾ, നമ്മുടെ ഈഗോയേക്കാൾ ഉപരി മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ തക്കോണ ഒരു സാധ്യത നമ്മുടെ ഭാവത്തിൽ ഉണ്ടാകുമ്പോൾ വലിയ ദൈവികമായ അനുഭവങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ തക്കോണം നമുക്ക് സാധ്യമായി തീരും. മൃഗത്തെ കാണിക്കുക ആ കൊച്ചു പെൺകുട്ടിയുടെ വാക്കില്, ആ അരാം രാജാവിന്റെ സേനാധിപതി അവനെ പറ്റി പറയുന്നേ, അവൻ മഹാനായിരുന്നു അവൻ വലിയ യുദ്ധവീരനായിരുന്നു, വലിയ പരാക്രമിയായിരുന്നു. പക്ഷെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവന്റെ കുഷ്ഠരോഗത്തെ മാറ്റുവാൻ സാധ്യമായിട്ടുണ്ട് അവന്റെ വേറ്റിൽ വേലക്കാരിയായി വന്ന കൊച്ച് പെൺകുട്ടികളിൽ ഉരൊറ്റ വാക്കാണ്. ആ വാക്കിനെ എങ്ങനെ ഉൾക്കൊണ്ടു എടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയും ഓരോ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആരുടെയെങ്കിലും ഒരു നല്ല ഉപദേശം, അതായിരിക്കാം അത് ദൈവികമായ ഉപദേശമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അത് ഏത് വിധത്തിൽ നാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ അളവറ്റ കൃപകൾ നമ്മിലേക്ക് ഒഴുകുവാനും തടയുവാനും ഇടയായിട്ട് തീരുന്നതായ സാഹചര്യങ്ങൾ. ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ എങ്കിലും, അല്ലെങ്കിൽ അതിനെ ദൈവികമായ ഒരു അനുഭവമായിട്ട് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുകളും അപ്രസോടു കൂടി അതിനെ സമീപിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ ദൈവികമായ അനുഭവങ്ങളെ പൂർണ്ണമായി അനുഭവിച്ചു കൊണ്ടപ്പോഴും നമുക്ക് സാധിക്കുമെന്നുള്ളത് നാം പറഞ്ഞുപോകരുത്. ഈ വിശുദ്ധ ചിന്തയാണ് നമുക്ക് ഇന്ന് ഈ അനുഭവത്തിൽ നമുക്ക് നേടിക്കുന്ന ഒന്ന്. ആ അവന്റെ വാക്കിന് വില വലയിറക്കിയപ്പോൾ സമൃദ്ധമായ അനുഭവങ്ങളെ അവർക്കവിടെ ലഭിക്കുകയാണ്. സമൃദ്ധമായ അനുഭവങ്ങളെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ പറയുന്നു, താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ സ്ലീഹ പറയുക, തന്റെ കണ്ണു തുറക്കപ്പെടുന്നു. ഒരുപക്ഷെ യുവാൻ നമ്മുടെ കർത്താവ്, കാരണം അങ്ങനെ പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ട അനുഭവത്തിൽ തന്റെ കർത്താവാണെന്ന് തിരിച്ചറിവ് യോഹന്നാൻ സ്ലീഹയ്ക്ക് ഉണ്ടാകുമ്പോൾ അത് പറയുമ്പോഴാണ് പത്രോസ് സ്ലീഹയുടെ ഒരു ഭാവത്തിന് വലിയ മാറ്റം വരുന്നത്. താൻ നഗ്നനാണ് എന്നുള്ളൊരു ബോധം അവനുണ്ടാകുന്നു. എന്താണ് നഗ്നത? എന്താണ് നഗ്നത? താൻ വലിയ അറിവുള്ളവനാണ്. താൻ എന്നെ കൊണ്ട് പലതും സാധിക്കും, കർത്താവ് ഇല്ല എങ്കിൽ പോലും എന്നെ കൊണ്ട് പലതും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടസമൂഹത്തെയും വിളിപ്പിച്ചുകൊണ്ട് ആഴക്കടലിലേക്ക് പോയവനാണ് ഈ പത്രം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളതെയും വിളിച്ചുകൊണ്ട് പോയല്ല ഈ പത്രം. ഈ പത്രത്തെ മനസ്സിലാക്കിയാണ് ഞാൻ നഗ്നനാണ്, ഞാൻ ശൂന്യനാണ്, ഞാൻ ഒന്നുമില്ലാത്തതാണ്. കർത്താവ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ ആം നത്തിങ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാകുകയാണ്. ആ ശൂന്യതാ ബോധം അവൻ നഗ്നനാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുക. ദൈവത്തിൽ നാം അകന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്നതായ ആ ഒരു ശൂന്യത, ആ നഷ്ടത ഒരുപക്ഷെ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഇതിനെ കൊണ്ട് പലത് സാധിക്കും എന്നുള്ളത് ദൈവത്താൽ നടത്തപ്പെടുന്നതാണ് ഇതുവരെ ഞാൻ നടന്നത് എന്ന് ചിന്തിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നാം എന്ന ഭാവമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം വലുതായി നിൽക്കുന്നുവെങ്കിൽ, അവൾ ദൈവത്തെ വേണ്ട ഒരു സ്ഥാനം കൊടുക്കാതെ പോകുന്നെങ്കിൽ ശൂന്യമായ അനുഭവങ്ങളിലൂടെ ഫലത്തെ നാം അനുഭവിക്കുന്ന അതനുഭവങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഫല കാഴ്ച കൊണ്ടക്കോളണം, ശരിയായി തീരണം എന്ന് ഇവിടെ കാണുകയാണ്. എന്നാലും കർത്താവിന്റെ വാക്കിൽ കർത്താവ് നിലനിൽക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാതെ ഇവർ പോകുന്നുവെങ്കിലും കർത്താവ് പറഞ്ഞൊരു വാക്ക് നിലനിൽക്കുകയാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി. അവര് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലും കർത്താവ് അവരോട് ചേർന്ന് നിൽക്കുന്നൊരനുഭവം. അതാണ് കരയിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടി സകലവും ഒരുക്കി കാത്തു നിൽക്കുന്നവനായ തമ്പുരാനിൽ നാം കാണുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടുകളും വലതുകൊണ്ടോ ഒന്നുമില്ല, പക്ഷെ അവർക്കെല്ലാം ഒരുക്കി കാത്തിരിക്കുന്നവനായ തമ്പുരാൻ. കനലിൽ അപ്പമുണ്ടാക്കി മീൻ ചുട്ട് അവർക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലാതെ വരുന്നവനായ തന്റെ കുഞ്ഞുങ്ങളെ കരുതി വാണ്ടക്കോണം കരുതലോടെ കാത്തിരിക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യം അവർ വീണ്ടും അറിയുക. ആ തിരുസാന്നിധ്യത്തിലേക്ക് അവർ വീണ്ടും വരികയാണ്. വീണ്ടും ആ സന്തോഷത്തെ അനുഭവിക്കുന്ന കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. കർത്താവിന്റെ വാക്കിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും കർത്താവ് ചേർന്ന് നിൽക്കുന്ന അനുഭവം, സമയത്തിന്റെ അവധി വ്യാപ്തത കൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിവരിക്കാനുള്ള സാധിക്കുന്നു വല്ലപ്പോഴാണ്. എങ്കിലും ഞാൻ എന്റെ അവസാന കാലത്തേക്ക് വരികയാണ്. അവിടെ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവർക്ക് വേണ്ടി കരുതി നിൽക്കുന്നവനായ തമ്പുരാൻ പത്രോസിന് എല്ലാം നൽകി പത്രോസ് ഇവരെ വിളിച്ചുകൊണ്ട് ഇവരെ ഈ വഴിയിലേക്ക് അവൻ പഴയ വഴിയിലേക്ക് പോയെങ്കിൽ തന്റെ ജീവിതത്തിൽ തന്നെ തന്റെ കഷ്ടാനുഭവത്തിന്റെ അനുഭവത്തിൽ തന്നോട് ചേർന്ന് നിൽക്കേണ്ടവൻ തന്നെ തള്ളിപ്പറഞ്ഞ് തന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ശ്രമിച്ചവനാണെങ്കിൽ അബ്രാഹിം പൂർണ്ണമായിട്ട് അത് തിരികെ കൊണ്ടുവരുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കുവാൻ സാധിക്കും. സന്ദേഹത്തിന്റെ അനുഭവങ്ങളെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് തന്നോട് ചേർത്ത് നിർത്തുന്ന അനുഭവം തോമാസ്ലിഹായിൽ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പത്തോസ്ലിഹായിലും അത് നമ്മൾ കാണുകയാണ്. ഇത് ഈ തനിക്ക് നാളെ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ ശിശു സമൂഹത്തിന് വേണ്ടി സർവവും ഒരുക്കപ്പെട്ട് കാത്തിരുന്നവനായ തമ്പുരാൻ അവർക്കിതെല്ലാം നൽകിക്കൊണ്ട് നൽകിയതിനു ശേഷം അവരെ പ്രാതിരിച്ചതിന് ശേഷം യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് ഉലൂവ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ നിന്നയിക്കുക. രണ്ടാമതോനോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഊ കർത്താവേ, നീ എന്റെ ആടുകളെ നിന്നയിക്കുക. മൂന്നാമതും യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുവാൻ നാവുകൾ കൊണ്ട് അവന് ഇടയായിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് പ്രാവശ്യം അവനെ ആ വിശ്വാസത്തിൽ എത്തി പറയുവാൻ തക്കവണ്ണം തമ്പുരാൻ അവന് കാഴ്ചത്തിന്റെ അനുഭവം അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് അവന്റെ സന്ദേഹത്തിന്റെ കാരണം എന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൻ പറയുന്നു, കർത്താവ് പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്ന പഠിപ്പിക്കുന്ന വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നടന്ന സന്ദേഹം, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പലപ്പോഴും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ കൂടെ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നീ പലപ്പോഴും എന്നെ ഞാൻ നിന്നെ സാധാരണ വിളിച്ചതിനിടയാക്കിയിട്ടുള്ളു. കാരണം എന്റെ ഇഷ്ടത്തിന് പകരം നീ നിന്റെ ഇഷ്ടം എന്നിലേക്ക് ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ സാധാരണ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ പറയാൻ ശരിയായിട്ടുണ്ട്. നീ എന്റെ പിടിക്കാണ്ടക്കോണം വന്നപ്പോൾ പടയാളിയുടെ കാതിറച്ചി അറുത്ത് മാറ്റി അവിടെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ എന്റെ കൂടെ നിൽക്കേണ്ടതായ സാഹചര്യത്തിൽ പ്രകാശം തള്ളിപ്പറഞ്ഞ് സ്വയം രക്ഷിതരാകുവാൻ തക്കവണ്ണം ഇരയായിരുന്നിട്ടുണ്ട്. ഇന്ന് ഈ രണ്ടു പ്രാവശ്യം പോലും ഞാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞെങ്കിലും ആ ഒരു സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാതെ നീ വീണ്ടും നിന്റെ പഴയ വഴിയിലേക്ക് പോകാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോയി, നീ ഇഷ്ടമുള്ളത് ചെയ്തു. അത് അങ്ങനെ ഒരു സാഹചര്യം എന്താണ് എന്ന് ചോദിക്കുക. ആത്മീയ ജീവിതത്തിന്റെ ശൈശവും ബാല്യം യൗവനം വാർദ്ധക്യം ഈ അനുഭവങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുക. നീ ഇതൊക്കെ ചെയ്തപ്പോഴും നീ എന്റെ കൂടെ ആയിരുന്നപ്പോഴും നീ എന്റെ ശൈശവത്തിൽ നിന്നും ബാല്യത്തിൽ നിന്നൊക്കെ മാറി യൗവനത്തിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കൂടെ നടക്കുന്നുവെങ്കിലും നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കും. നീ കൂടെ നിൽക്കുന്നുവെങ്കിലും സ്വന്തം കാര്യം ധൈര്യമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച സാഹചര്യം അങ്ങനെ പൂർണ്ണമായി വളർച്ച പ്രാപിച്ചിട്ടില്ല. ആത്മീയ ജീവിതത്തിന്റെ വളർച്ച പ്രാപിക്കാത്തതായ പക്വത പൂർണ്ണതയിൽ എത്താത്തതായ ഒരു സാഹചര്യത്തിൽ നീ നിന്റെ ഇഷ്ടങ്ങൾക്ക് നിന്റെ താല്പര്യങ്ങൾക്ക് ദൈവ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്തപ്പോൾ ഒരുപക്ഷേ തെറ്റുപറ്റിയിട്ടുണ്ട്. അത് സംഭവിച്ചതിന് കാരണം അതാണ്. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ നീ പക്വത പ്രാപിച്ചാത്തതായ അനുഭവത്തിൽ നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ അത് മാറുന്ന ഒരു സമയം വരും. നീ വാർദ്ധക്യ തിരുത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? വയസ്സനായ ശേഷം നീ കൈകെട്ടി നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും. വാർദ്ധക്യം അതിന്റെ പൂർണ്ണതയിൽ നീ എത്തുന്ന സാഹചര്യത്തിൽ നീ നിന്നുകൊടുക്കുകയുള്ളൂ നിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരുവനായിരിക്കും. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നിന്റെ ഇഷ്ടത്തെ കഴുകരിയായി മറ്റൊരുവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നീ വളരുന്നത് അനുഭവം ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പൂർണമായ പ്രവർത്തനത്തിൽ അവന്റെ അധികാരത്തിൽ അവന്റെ നിയന്ത്രണത്തിൽ നീ ആയിത്തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെയാണ് നീ വളർച്ചയുടെ പൂർണ്ണത പ്രാപിക്കുന്നത്. ആത്മീയതയിലെ അനുഭവത്തിന്റെ വളർച്ചയിലെ പൂർണ്ണത പ്രാപിക്കാൻ നിനക്ക് സാധിക്കുന്ന അപ്പോൾ മാത്രമാണ്. അവിടെ പിന്നെ നിനക്ക് തെറ്റുപറ്റുകയില്ല. കാരണം ഇന്ന് നീ നിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നു, നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ അന്ന് ചെയ്യുന്നത് നിന്റെ ഇഷ്ടമായിരിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരെ ആരനുഭവമാണ് നിന്റെ വിശ്വാസത്തിന്റെ വളർച്ചയുടെ പൂർണ്ണതയിൽ അയച്ചിരുവാൻ സാധിച്ചത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് സ്വർഗാരോഹണ സമയത്ത് പറയുന്നുണ്ട്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവസര സത്യത്തിൽ നിങ്ങൾ വഴി നടക്കും. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമുള്ള പക്വത്തിന്റെ അനുഭവം നമുക്കറിയാം. അനീശ്വര കർത്താവിലേക്ക് ചേർക്കുവാൻ അത് അത്ര ദിവസം മുഴുവൻ സാധിക്കുക. പറയുന്നു ഏത് വിധത്തിലുള്ള മരണം താൻ സ്വീകരിക്കും എന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ഇവിടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് സമയത്ത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിൽ ഈ അവസാനം ഈ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിൽ അവൻ ബലപ്പെട്ടതിന് ശേഷം കർത്താവിന് വേണ്ടി മരണം ഭരിക്കുവാൻ അവൻ തയ്യാറാകുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, എന്റെ കർത്താവിന്റെ പാദം ചുംബിച്ച് മരിക്കുവാൻ തക്കവണ്ണം എന്നെ തല കീഴായി ക്രൂശിക്കണം. എന്റെ കർത്താവിന്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് അവൻ വളർത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ബലമാണ്, കൃപയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ചുവാൻ തക്കവണ്ണം, ആ ബലം പ്രാപിച്ചു കൊണ്ടുപോകണം, ഒരുമുറ ബലപ്പെടുക. അവിടെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ പൂർണ്ണത, ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്റെ പൂർണ്ണത. അവിടെയാണ് നമ്മളെ തന്നെ ത്യജിക്കുവാൻ തയ്യാറാകുക. നമ്മേക്കാൾ ഒരു ദൈവേഷ്ടത്തിന് നമ്മൾ ഇടം കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുക. കർത്താവിന്റെ ഞാൻ സമയം എനിക്ക് അനുഭവിച്ചത് തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ തിരുസാന്നിധ്യത്തെ തിരിച്ചറിയുക, ജീവിക്കുന്ന കർത്താവിന്റെ തിരുസാന്നിധ്യത്തെ തിരിച്ചറിയുക. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നല്ല ചേട്ടൻ, നമ്മോട് കൂടെയുണ്ട്. പക്ഷേ പലപ്പോഴും ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന സാധിക്കാതെ സ്വസ്ഥമായ അനുഭവങ്ങളിലൂടെ താല്പര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രിയങ്ങളുവരെ എന്റെ ആത്മീയ ജീവിതത്തിൽ നാം എവിടെയായിരിക്കുന്നു? എന്റെ ബാല്യമാണോ, ശൈശവമാണോ, യൗവനമാണോ, അത് വാർദ്ധക്യത്തിലേക്ക് ഞാൻ എത്രമാത്രം അടുത്തു വന്നിട്ടുള്ളത് എന്ന് ശാന്തമാഷിന്ന് മനസ്സിലാക്കുവാൻ ചിന്തിക്കുവാൻ തക്കോണം. നമുക്ക് ഈ ചിന്തകൾ നമ്മൾ ഇടയാക്കട്ടെ. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട രാജശക്തിനോടും വിസ്മരിച്ച നിങ്ങളേവരോടുകൂടുതലായ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരായ വിശ്വാസ സമൂഹമേ, ബഹുമാനപ്പെട്ട ബിനുവച്ചൻ ഉത്ഥാനത്തിന്റെ സന്തോഷം ശിഷ്യ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടതിന്റെ ഒരു പ്രത്യേക സംഭവത്തെ ആസ്പദമാക്കി വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിൽ ഇക്കാര്യങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിൽ 21 അധ്യായത്തിലെ സംഭവങ്ങളെയാണ് ഏറ്റവും അനുഗ്രഹീതമായതും ചിന്തോദ്ദീപകമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ട പിൻവച്ചൻ അവതരിപ്പിച്ചത്. ഓരോ വാക്കിലും ഒളിഞ്ഞുകിടന്ന ഒരുപാട് മർമ്മങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ തന്റെ വാക്കിലൂടെ നമ്മളെ വീണ്ടും ബോധ്യപ്പെടുത്തി. ഈ സംഭവങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണെങ്കിലും ആ ഓരോ സംഭവത്തിന്റെ മധ്യത്തിലും നടന്ന ആശയങ്ങളെ പൊരുൾ തുരിച്ച് പറയുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനെ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അറിവുള്ളവന്റെ മുമ്പിൽ അറിവില്ലാത്തവനായി ക്രിസ്തു കടന്നു വരികയാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിശപ്പുള്ളവനായി ക്രിസ്തു കടന്നു വരുന്നു. തള്ളിപ്പറഞ്ഞവന്റെ മുമ്പിൽ സ്നേഹത്തിന്റെ ഒരു മൂർത്തിഭാവമായി കർത്താവ് കടന്നു വരികയാണ്. ഒറ്റിക്കൊടുത്തവന്റെ മുമ്പിൽ ക്ഷമയുടെ നിറകുടമായി കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നു. അത് കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞവന്റെ മുമ്പിൽ ഒടുവിൽ വിശുദ്ധ കുർബാനയായി അവരുടെ അകക്കണ്ണുകളെ തുറക്കത്തക്കവണ്ണം കർത്താവ് അവരെ ആഹ്വാനം ചെയ്യുന്നു. അതേ തുടർന്നാണ് പരിശുദ്ധനായ പത്രോസ്ലീഹായെ തന്റെ ജീവിതത്തിലെ ദൗത്യത്തിൽ ഉറപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഏറ്റവും ഫലപ്രദമായൊരു മുന്തിരിവള്ളിയായി പത്രോസ് മാറ്റപ്പെടുന്നതും കർത്താവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് ശിഷ്യാരോഹണത്തെ സ്വയം ഏറ്റുവാങ്ങിയതും. ഈ നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ഇടയാകുമ്പോൾ നിശ്ചയമായും ഒരു ആധുനിക മനുഷ്യൻ തന്റെ തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും സ്വയം സമർത്ഥനെന്ന് സ്വന്തമായി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. വിശപ്പിന്റെ വിളികൾ നമ്മൾ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ വിശപ്പിന്റെ നിമിഷങ്ങൾ നമ്മൾക്കില്ല. ആരാധനാലയം ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് അനുഗ്രഹത്തിന്റെ നിറകുടമായിരുന്നെങ്കിൽ ഇന്ന് ആരാധനാലയം ഞായറാഴ്ചകളിൽ മാത്രം ഒത്തുചേരാനുള്ളൊരിടമായി ചിലപ്പോഴൊക്കെ മാറ്റപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കൂദാശകളുടെ സ്വീകരണവും പ്രത്യേകിച്ച് കുമ്പസാരവും അത് വർഷത്തിലൊരിക്കൽ മാത്രം ഒരു ചടങ്ങായി നടത്തി കർത്താവിനെ കാണുവാൻ അറിയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ വേദഭാഗം പ്രിയപ്പെട്ട ബിനുവച്ചൻ പരിചയപ്പെടുത്തിയത് അഹംഭാവത്തെക്കാൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം നമ്മിൽ വന്നു നിറയുവാൻ നമ്മളൊരു തീർത്ഥാടകന്റെ ഒരു യാചകന്റെ സ്വരത്തിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമെങ്കിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുമെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുവാനുള്ള ഇടം ലഭിക്കും. അതോടൊപ്പം തന്നെ പലരുടെ മുമ്പിലും അറിവിന്റെ കേദാരമായി നമ്മൾ സ്വയം സമർത്ഥിക്കുവാനും മറ്റുള്ളവനെ കേൾക്കുവാനും ശ്രമിക്കാത്ത നിമിഷങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് സംഭാഷണ മധ്യേ സുഹൃത് ബന്ധവും അതിന് വിപരീതമായ ശത്രുബന്ധവും ഉണ്ടാകുവാനുള്ള കാരണം എന്നോട് സംസാരിക്കുന്നവൻ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ പറഞ്ഞതിനെതിരെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു വാർത്ത എന്റെ വായിൽ നിന്ന് കൊടുക്കുവാനുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേൾക്കാൻ ഇഷ്ടമല്ല. ഒരു പ്രസംഗം കേൾക്കുമ്പോഴും നമ്മൾ അവിടെ ഇരുന്ന് ചിലപ്പോൾ പെറുപിറുക്കാറുണ്ട്. ഒരു നിർദ്ദേശം ശ്രവിക്കുമ്പോഴും നമ്മൾ അറിയാതെ പെറുപിറുക്കും. കാരണം ഇതിലും വലിയ അറിവ് എന്നിലുണ്ടല്ലോ എന്ന ധാരണയാണ്. പൂർവ്വകാലത്ത് വചനം കേൾക്കുമ്പോഴോ പ്രാർത്ഥന നടക്കുമ്പോഴോ വേദപുസ്തകം വായിക്കുമ്പോഴോ മറ്റൊരു കാര്യത്തിൽ ഇടപെടുന്നൊരു സ്വഭാവം നമ്മുടെ പൂർവ്വ തലമുറയ്ക്കില്ലായിരുന്നു. ഇന്ന് ആരാധനാലയത്തിൽ സമ്മേളിക്കുമ്പോഴും പ്രാർത്ഥനയിൽ സമ്മേളിക്കുമ്പോഴും എവിടെയും കേൾക്കുന്നതിനേക്കാൾ വലിയ വിജ്ഞാനം എനിക്കുണ്ടെന്നുള്ളൊരു ധാരണ നമ്മളെയൊക്കെ അറിയാതെ ഭരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പാപം മോശയുടെ കാലഘട്ടം മുതലേ അതുണ്ട്. മർമറിങ് നേച്ചർ, പെറുപുറുക്കും. മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുമ്പോഴും മക്കൾ പെറുപുറുക്കാറുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹപൂർവമാണെങ്കിലും ദേശരൂപമാണെങ്കിലും ഉപദേശിക്കാൻ ശ്രമിച്ചാൽ ഭാര്യ പെറുപുറുക്കും, ഭർത്താവും പെറുപുറുക്കും. ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതാണ്. കാരണം ആ പറഞ്ഞ വാക്കിനകത്ത് നന്മയില്ല എന്നുള്ള ചിന്ത നമ്മളെ ആത്യന്തികമായി ഒരു മുൻവിധിയോടുകൂടി ഭരിക്കുമ്പോഴാണ് കേൾക്കാൻ കാലതാമസം വരുന്നൊരു സ്വഭാവത്തിലേക്ക് മാറുന്നത്. ക്രിസ്തു വേദപുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ഹി വാസ് എ ഗ്രേറ്റ് ലിസണർ, എല്ലാം കേൾക്കാൻ. ഒരുപാട് കാര്യങ്ങൾക്ക് കർത്താവ് മറുപടി പറയുന്നത് തന്നെ നിശബ്ദത കൊണ്ടാണ്. ഇന്ന് ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് നമ്മുടെ സ്വന്തം അഭിപ്രായത്തിലൂടെയാണ്. അതിനെ ചോദ്യം ചെയ്താലും നമ്മൾ ചോദിക്കും, എനിക്കെന്താ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമില്ലേ? ഞാനും ക്രിസ്ത്യാനിയല്ലേ? ഞാൻ ഇടവകയുടെ ഭാഗമല്ലേ? എനിക്കും ഒരു പദവിയില്ലേ? എന്നൊക്കെ ഒരു ചോദ്യം. അവിടെയെല്ലാം അഹം എന്നൊരു ഭാവം അറിയാതെ നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭക്തിയോടെ ഇരിക്കുക, ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഭക്തിയോടെ ഇരിക്കുക, വചനം കേൾക്കുമ്പോൾ ഭക്തിയോടെ ഇരിക്കുക, ഒരുവൻ മറ്റുള്ളവനെ അവനേക്കാൾ വലിയവനെന്ന് എണ്ണിക്കൊള്ളുക. ഇത് വേദപുസ്തകത്തിലെ വളരെ പരിചിതമായ ഒരു വാക്യം തന്നെയാണ്. പ്രിയപ്പെട്ട ബിനുവച്ചൻ നല്ലൊരാശയം നമുക്കിന്ന് പങ്കുവച്ചു. എല്ലാവരും ഇതിന്റെ പ്രകാശത്തിൽ നിറയട്ടെ, ആ ദീപ്തിയിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തട്ടെ. തന്റെ അമേരിക്കൻ പര്യടനത്തിന്റെ മധ്യത്തിൽ അല്പം സമയം കണ്ടെത്തി ഈ വിഷയം നന്നായി നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തോന്നും അച്ഛൻ ഇതെന്തിനാ പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയും ഇതേ വിഷയം തന്നെയായിരുന്നല്ലോ, ഈ ആഴ്ച ഈ വിഷയം തന്നെ, വേദപുസ്തകത്തിൽ മറ്റൊരു വിഷയമില്ലേ എന്ന് എനിക്കും എന്റെ മനസ്സിൽ ആദ്യം തോന്നി. പക്ഷേ ഓരോ വരികൾക്കിടയിലും ഒളിഞ്ഞുകിടന്ന ആശയത്തെ അച്ഛൻ വ്യക്തമാക്കിയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആധാരമായ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കേട്ട എല്ലാവർക്കും അതിന്റെ നന്മയിൽ അവർക്ക് നിറയുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ വാക്ക് ഞാൻ ഇവിടെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പേരുകൾ ഓർക്കാനുള്ളത് സാധാരണ നമ്മൾ പേര് പറയാനുള്ള മാത്യു അബ്രഹാം, രൂബേൻ, ഡാനിയൽ, അലീസ് ജോസഫ്, ബിൻസൂമൻ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ അരുൺ, മോളി സാറ ഹാന, കുഞ്ഞുകുഞ്ഞമ്മ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, സൂസമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂ, ജൊഹാന. പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു സംഗതി, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നാമമാണ് ജോൺ സി തോമസ്. 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ, വളരെ അപകടം നിറഞ്ഞ ഒരു ക്യാൻസറിന്റെ തലത്തിൽ കൂടിയാണ് ജോൺ സി കടന്നുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ദീപസന്ധിയിലേക്ക് ജോൺ സി യാത്രയായി. ഭാര്യയും 3 ആൺകുട്ടികളുമാണ് ജോൺ സിക്കുള്ളത്. കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ സുസ്രൂഷ ചെയ്യുന്ന ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗറി പള്ളിയിലെ മെമ്പറാണ് ജോൺ സി. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഒരുപാട് ജോൺ സിക്ക് ഉണ്ടാവണം. ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ടാണ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഫ്യൂണറൽ സർവീസും തീർച്ചയായിട്ടും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിന് ശക്തി ലഭിക്കുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുപോലെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മറ്റെന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വിഷയം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഓർക്കണം. സുവിശേഷ ഗീതങ്ങളിലെ മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം 6-ാമത്തെ സ്റ്റാൻസ് മുതൽ നാല് ഈരടികൾ പാടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കാവുന്നതാണ്.
വീണ്ടും പുതുതാക്കണമെന്ന് അതുനിൽ ഇതമെന്നെ കാണി സമല മനത്തിൽ പാർക്കണമേ കർത്താവേതു ചിന്തകളും
ദൈവത്തിന്റെ തന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശു ഞങ്ങളെ അളവോട് ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മധ്യാഹ്ന സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയെ കേൾക്കുന്നവരെയും സംബന്ധിക്കുന്നവരെയും ഓർക്കുന്നു. അവരുടെയൊക്കെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ദൈവമേ നിന്റെ സന്നിധി സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ അറിവില്ലാത്തവരെ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തരണമേ. അവിടുന്ന് തന്നെ കേൾക്കുന്ന വചനങ്ങളുടെ പുരത്തിരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ലഭിക്കുന്നതായ വചനം കൊണ്ട് ഏരിയാവ് ഓടിയതുപോലെ ആ അപ്പത്തിന്റെ ബലത്താൽ ഓടുവാനായിട്ട് ദൈവമേ സഹായിക്കണമേ. പേര് പറഞ്ഞ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് രാജേഷത്തിന്റെ ഇടവഴിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ചെറുപ്പക്കാരന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിലിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും വിഷമത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ബന്ധുവിതാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തിരിഹിതം എന്തെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവമേ നീ അവരോട് വർത്തിച്ചുകൊണ്ടിരിക്കണമേ. നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാസനെ വിശ്വാസികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഈ യാത്രയെ നൽകുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കുന്നവേ. അതുപോലെ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടുള്ളവരെ ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീഷ്ണതയെ കൂടി കടന്നു പോകുമ്പോൾ പതറാതെ നിന്നെ നോക്കുന്നതിനും സഹായിക്കണമേ. വിയർപ്പിൻ്റെ നാളുകളില് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലേക്ക് ഓടിയ സ്ത്രീകളെ പോലെ ആര് നമുക്ക് വേണ്ടി കല്ല് മാറ്റിത്തരും? തത്ത അവയവരെടുത്തി അവൾ അവിടെ എത്തിയപ്പോൾ കല്ലുകൾ മാറ്റപ്പെട്ടതായിട്ട് കണ്ടു. ജീവിതത്തിൽ പോലെ ഭാരമേറിയ കല്ലുകൾ നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടതായിട്ട് വാതിലായിട്ട് കാണും. എങ്കിലും അവയെ നിഷ്പ്രയാസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സഹായത്തിന് തരുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ ഞങ്ങളെ അവരെയും സഹായിക്കണമേ. ആവശ്യക്കാരുടെ മുൻപ് തന്റെ ശ്രീഭണ്ഡാരം തുറന്ന് അളവില്ലാത്ത അനുഗ്രഹങ്ങളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കൈ ഒരിക്കലും കുറുകിയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി എന്ന് പറയാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സന്നദ്ധരാക്കണമേ. എൻ്റെ ഹൃദയങ്ങളെയും വായുകളെയും ഓടുന്ന് തുടയർമേ അനുഗ്രഹിക്കണമേ. ഇപ്പാർത്ഥനാക്കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യാത്രയിലാക്കുന്ന മാമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദികരെ ഓർക്കുന്നു. പലർക്കുള്ള ശിശുക്കൾക്കായിട്ട് ശ്വാസം ചെയ്യുന്നു. നമ്മുടെ ഇടവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾവിച്ചാരായ എല്ലാവരെയും പ്രതിസന്ധി സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ അറിഞ്ഞ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഉത്തനായ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കണമേ.
പാറയ്ക്കും ഓർപ്പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാത്തോ ദൈവമേ, നിറങ്ങിയ ഹൃദയത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളുടെ മേലും കടന്നിരോട് നേർച്ചയോട് അങ്ങനെ മുമ്പാകെ അർപ്പിച്ച ചെറുതും വലുതുമായ എല്ലാ അപേക്ഷകളുടെ മേലും, പ്രതി രോഗികളായി വളരെ വേദനയുടെ തലത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ മേലും, മറ്റവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും, സഭയുടെ മേലും, നല്ല ആവശ്യങ്ങളുടെ മേലും ണമേ. അനുഗ്രഹിതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വളരെ ഐസക്കറ്റം പറഞ്ഞതുപോലെ വളരെ നല്ല ഒരു ചിന്ത, സുപരിചിതമായ ഒരു സംഭവത്തിൽ അസുലഭമായ ചില ചിന്തകളെ പകർന്നു വന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ബിനോച്ചിനോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും എന്റെ സാന്നിധ്യമൊക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയിരിക്കുകയും സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ വി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിലെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചേർത്ത് പറയുന്നത്, 17-ാം തീയതി ഇന്നലെ പുത്തങ്കാവ് കബറടങ്ങിയിരിക്കുന്ന കാതലിക്ക രക്തദീപം എന്ന സഭ ആരാധനയോടെ കാണുന്ന ജീവറിക്സ് മാർപ്പിയിൽ നിന്ന പുത്രാപോലത്തെയുടെ 62-ാം ഓർമ്മയാണ്. പുത്തങ്കാവ് കത്തീഡ്രലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കബറടക്കിയിരിക്കുന്നത്. സഭയ്ക്ക് എന്നും ഒരു മാതൃകാപരമായ ജീവിതം നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് പുത്തങ്കാവിൽ ചൂരുമേനി. അതുപോലെ തന്നെ യുഹാൻമാർ ഇവാനി എപ്പിസ്കോപ്പ ചെങ്ങന്നൂര് പഴയ സെമിനാരി കുറിയാനിപ്പള്ളിയിൽ കബറിയിരിക്കുന്ന ആ പിതാവിന്റെ ഓർമ്മയാണ്. ഈ പിതാക്കന്മാരുടെ ഓർമ്മ നമുക്കെപ്പോഴും അനുഗ്രഹവും കാവലുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ അഭിഷേക ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിള് വായിച്ച മോഹൻ, ഞങ്ങൾ എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നടക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.